വിജയിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ ലൈം ലൈറ്റിന്റെ മുന്നിൽ വന്നത്.
ആനി ശിവ ഇന്ന് വെറുമൊരു പേരല്ല, ജീവിതത്തിലെ തിരിച്ചടികളെ മറികടന്ന് സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കിയ പെൺകുട്ടി എന്ന നിലയ്ക്ക് അതിജീവനത്തിന്റെ പര്യായമാണ്. വർക്കല ശിവഗിരി തീർത്ഥാടനത്തിന് ഐസ്ക്രീമും നാരങ്ങാവെള്ളവും വിറ്റു ജീവിച്ച പെൺകുട്ടി അതേ വർക്കല പോലീസ് സ്റ്റേഷനിൽ സബ് ഇൻസ്പെക്ടറായി ചുമതലയേറ്റതും അതിനുശേഷം ഫേസ്ബുക്കിൽ കുറിച്ചതും ഇന്ന് സമൂഹമാധ്യമങ്ങളിൽ വൈറലാണ്. ഇതിലും വലുതായി എനിക്ക് എങ്ങനെയാണ് എന്റെ ഇന്നലകളോട് റിവെഞ്ച് ചെയ്യാനാകുക എന്ന വരികൾ ആനി ശിവയുടെ പഞ്ച് ഡയലോഗായി മാറിക്കഴിഞ്ഞു. സെലിബ്രിറ്റി താരങ്ങളടക്കം ആനി ശിവയുടെ ചിത്രവും പോസ്റ്റും ഷെയർ ചെയ്തു. നിരവധി പേർ ആനി ശിവയെ നേരിട്ട് വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. കാരണം ആനി ശിവ ഇന്ന് വെറുമൊരു പേരല്ലാത്തതുകൊണ്ട് തന്നെ. വഴിയിലെ ഒരു ചെറിയ മുള്ളു കണ്ട് യാത്ര മതിയായി എന്ന് പറയുന്ന കുട്ടികളോട് പറയാൻ ഒരു പേര്, അവർക്ക് കാണിച്ചു കൊടുക്കാൻ ഒരു ജീവിതം, അതാണ് ആനി ശിവയുടേത്. നാട്ടുകാരാലും വീട്ടുകാരാലും ഉപേക്ഷിക്കപ്പെട്ട് കൈക്കുഞ്ഞുമായി തെരുവിലേക്കിറങ്ങേണ്ടി വന്ന ആനി ശിവ ഇന്ന് സബ് ഇൻസ്പെക്ടർ ആനി ശിവയാണ്. ജൂൺ 27 മാതൃഭൂമി ദിനപത്രത്തിൽ രാകേഷ് കെ നായർ എഴുതിയ റിപ്പോർട്ടാണ് ആനി ശിവയെക്കുറിച്ച് കേരളം അറിയാൻ ഇടയാക്കിയത്. അത്തരമൊരു ജീവിതം നാലാൽ അറിയപ്പെടേണ്ടതാണ് എന്ന് തിരിച്ചറിഞ്ഞ രാകേഷിനെയും അഭിനന്ദിക്കണം. ആ റിപ്പോർട്ടിന്റെ തുടക്കം ഇതായിരുന്നു: ഭർത്താവിനാലും സ്വന്തം വീട്ടുകാരാലും തിരസ്കരിക്കപ്പെട്ട് 6 മാസം പ്രായമുള്ള കൈക്കുഞ്ഞിനെയും കൊണ്ട് 18-ാമത്തെ വയസ്സിൽ തെരുവിലേക്ക് ഇറങ്ങേണ്ടിവന്ന പെൺകുട്ടി 14 വർഷങ്ങൾക്കിപ്പുറം വർക്കല പോലീസ് സ്റ്റേഷനിലെ SI. ആത്മബലത്തിന്റെയും ജീവിതവിജയത്തിന്റെയും മാതൃകയാണ് ആനി ശിവ എന്ന പോരാളിയായ അമ്മ. കിടക്കാൻ ഒരു കൂരയോ വിശപ്പടക്കാൻ ഒരു നേരത്തെ ഭക്ഷണമോ ഇല്ലാതെ ആത്മഹത്യാശ്രമങ്ങളിൽ പരാജയപ്പെട്ട് മരിക്കാനുള്ള ഊർജ്ജം നഷ്ടപ്പെട്ട പെൺകുട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പിന്റെയും ജീവിതവിജയത്തിന്റെയും കഥയാണ് കാഞ്ഞിരംകുളം സ്വദേശിനി ആനി ശിവയുടേത്. കാഞ്ഞിരംകുളം KNM ഗവൺമെന്റ് കോളേജിൽ 1-ാം വർഷ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ വീട്ടുകാരുടെ ഇഷ്ടത്തെ എതിർത്ത് കൂട്ടുകാരനൊത്ത് ജീവിതം തുടങ്ങി. ഒരു കുഞ്ഞ് ജനിച്ച് 6 മാസമായതോടെ ആ കൂട്ട് നഷ്ടമായി. കൈക്കുഞ്ഞുമായി സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെങ്കിലും ദുരഭിമാനത്തിന്റെ വേലിക്കെട്ടുകൾ അവിടെ തടസ്സം സൃഷ്ടിച്ചു. അമ്മുമ്മയുടെ വീടിന്റെ ചായ്പിൽ മകനെയും കൊണ്ട് ജീവിതം തുടങ്ങി. കറി പൗഡറും സോപ്പും വീടുകളിൽ കൊണ്ടുനടന്ന് കച്ചവടം നടത്തി. ഇൻഷുറൻസ് ഏജന്റായി. വിദ്യാർത്ഥികൾക്ക് പ്രോജക്റ്റും റെക്കോർഡും തയ്യാറാക്കിക്കൊടുത്തു. സാധനങ്ങൾ ബൈക്കിൽ വീടുകളിൽ എത്തിച്ചുകൊടുത്തു. ഉത്സവവേദികളിൽ ചെറിയ കച്ചവടങ്ങൾക്ക് പലരുടെയും ഒപ്പം കൂടി. ഇതിനിടയിൽ കോളേജിൽ ക്ലാസ്സിനും പോയി. സോഷ്യോളജിയിൽ ബിരുദം നേടി. 2014 സുഹൃത്തിന്റെ പ്രേരണയിൽ വനിതകളുടെ SI പരീക്ഷ എഴുതാൻ തിരുവനന്തപുരത്തെ പരിശീലന കേന്ദ്രത്തിൽ ചേർന്നു. വനിതാ പോലീസ് തസ്തികയിലേക്കും പരീക്ഷ എഴുതി. 2016 വനിതാ പോലീസായി ജോലി ലഭിച്ചു. 2019 SI പരീക്ഷയിലും വിജയം. പരിശീലനത്തിന് ശേഷം 2021 ജൂൺ 25 വർക്കലയിൽ SI ആദ്യ നിയമനം. ഇതായിരുന്നു ആ റിപ്പോർട്ട്. ആനി ശിവ പറഞ്ഞ വാചകങ്ങൾ നോക്കൂ: കിടക്കാനൊരു കൂരയോ വിശപ്പടക്കാൻ ഒരു നേരത്തെ ഭക്ഷണമോ ഇല്ലാതെ ആത്മഹത്യാശ്രമങ്ങൾ നടത്തി എന്ന്. അന്ന് പരാജയപ്പെട്ട ആത്മഹത്യാശ്രമങ്ങളാണ് ഇന്നത്തെ ആനി ശിവ.
ഒത്തിരി പ്രാവശ്യം ഞാനും പലതും ചിന്തിച്ചിട്ടുണ്ട്, ശ്രമിച്ചിട്ടുണ്ട്. എല്ലാവരും അങ്ങനെയാണ്. നമുക്ക് താങ്ങാൻ ഒരാളില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്ന ആദ്യത്തെ കാര്യം അതാണ്. നമുക്ക് ഒന്നുമില്ല, നമുക്കൊരു പ്രതീക്ഷയില്ല. നമുക്ക് ഒന്ന് വീട്ടിൽ ചെന്ന നമ്മളെ ഒന്ന് പ്രതീക്ഷിക്കാൻ ഒരാളില്ല.
ഇന്ന് ആനി ശിവയോട് ചോദിച്ചാൽ അവർക്ക് അവരുടെ ജീവിതം സാക്ഷി നിർത്തി പറയാനാകും മരിക്കാനുള്ള മാർഗങ്ങളെക്കാൾ എത്രയോ കൂടുതലാണ് ജീവിക്കാനുള്ള വഴികളെന്ന്. പക്ഷെ അതിന് ആനി ശിവയ്ക്ക് സഹായകമായ ചില ഘടകങ്ങളുണ്ട്. കയറിക്കിടക്കാൻ ഒരു കൂര പോലും ഇല്ലാതിരുന്ന കാലത്ത് അന്തിയുറങ്ങാൻ ചായ്പെങ്കിലും നൽകിയ ബന്ധു, കച്ചവടം നടത്താൻ പ്രേരിപ്പിച്ചവർ, പഠിക്കാൻ സഹായിച്ചവർ. ഓരോ പ്രതിസന്ധിക്കും ഓരോ പ്രതിവിധിയുണ്ടാകും. അതാണ് ആനി പറയുന്നത്, അതാണ് അതിജീവിച്ചവർക്ക് പറയാനുള്ളതും എന്ന് കരുതി എല്ലാം സഹിച്ച് സഹിച്ച് പറയുന്നത് മനസ്സിലാക്കാൻ പോലും ആളില്ലാതെ ഒടുവിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച വിസ്മയെപ്പോലുള്ളവർ അനുഭവിച്ച യഥാർത്ഥ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുന്നിൽ നിന്ന് മായുന്നില്ല. അങ്ങനെ എത്രയോ വിസ്മയമാർ നമ്മുടെ മുന്നിലുണ്ട്. അവരുടേത് വിജയിച്ച ആത്മഹത്യാശ്രമമാണ്. ഓരോ ജീവിതവും വ്യത്യസ്തമാണ് എന്നോർക്കുക. ലോകപ്രശസ്ത പോപ്പ് ഗായിക ബ്രിട്നി സ്പിയേഴ്സ് കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞതെന്തെന്നോ: ഇനിയെങ്കിലും എന്റെ ജീവിതം തിരിച്ചു തരൂ എന്നാണ്. സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ തനിക്കാകും. എന്റെ ആസ്തിയുടെ ഉടമസ്ഥത എനിക്ക് നൽകണം. വിവാഹിതയാകാനും വീണ്ടും അമ്മയാകാനും ആഗ്രഹമുണ്ട്. എന്നാൽ അതിനായി ഡോക്ടറെ കാണാനുള്ള അനുമതി പോലുമില്ല. കാമുകനൊപ്പം അവന്റെ കാറിൽ സഞ്ചരിക്കാനോ സുഹൃത്തുക്കളെ കാണാനുമോ ഉള്ള സ്വാതന്ത്ര്യമില്ല. ഈ ജീവിതത്തിൽ നിന്ന് എനിക്കൊരു മോചനം വേണം. 13 വർഷമായി തുടരുന്ന രക്ഷാകർത്തൃ ഭരണം ഇനിയെങ്കിലും അവസാനിപ്പിച്ച് തരണമെന്നാണ് പോപ്പ് ഗായിക ബ്രിട്നി സ്പിയേഴ്സ് കോടതിയിൽ ആവശ്യപ്പെട്ടത്. 39 വയസ്സായി തനിക്ക്, ഇനിയെങ്കിലും ഇതിൽ നിന്ന് മോചനം വേണം. 2007 ബ്രിട്നി മാനസിക പ്രശ്നങ്ങൾ നേരിട്ടതിന് പിന്നാലെയാണ് പിതാവ് ജാമി സ്പിയേഴ്സിന് രക്ഷാകർത്തൃ പദവി നൽകിക്കൊണ്ട് കോടതി ഉത്തരവിട്ടത്. 2008 ആ പദവി ലഭിച്ചതോടെ പിതാവ് ജാമി സ്പിയേഴ്സ് ആണ് ബ്രിട്നിയുടെ ആസ്തിയും കരിയറും മറ്റ് സുപ്രധാന കാര്യങ്ങളും തീരുമാനിക്കുന്നത്. സ്വന്തം കാര്യങ്ങൾ നോക്കി നടത്താനുള്ള അധികാരമില്ലാതെ ബ്രിട്നിയുടെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്താനുള്ള അധികാരം പിതാവിന് നൽകിക്കൊണ്ടായിരുന്നു കോടതി ഉത്തരവ്. ഇതിൽ നിന്നൊരു മോചനം തേടിയാണ് ഗായിക ലോസ് ഏഞ്ചൽസ് കോടതിയെ സമീപിച്ചത്. ആവർത്തിച്ചു പറയട്ടെ, ഓരോ ജീവിതവും ഓരോ തരത്തിലാണ്. തങ്ങളുടെ സങ്കടങ്ങൾ കേൾക്കാനും ആശ്വസിപ്പിക്കാനും ഒരു താങ്ങില്ലാതെ വരുമ്പോഴാണ് ആത്മഹത്യയെക്കുറിച്ച് പലരും ചിന്തിക്കുന്നത്.
അങ്ങനെ ഒരു നേരത്തെ ആഹാരം ഒന്നും സമ്പാദിച്ചു കൊടുക്കാനുള്ള കഴിവില്ല. എന്തൊക്കെ ചെയ്താലും, ഞാനൊരു ഇൻഷുറൻസ് ഏജന്റ് ആയിരുന്നു. അപ്പൊ ഞാൻ ഒരാളടുത്ത് ഇൻഷുറൻസ് പോളിസി സംസാരിക്കുമ്പോൾ അപ്പൊ അയാൾ എന്നോട് പറഞ്ഞ കാര്യമാണ്, നീ നിന്റെ തുണി ഊരി എന്റെ മുന്നേ നിൽക്കുകയാണെങ്കിൽ അവന് കമ്പനി ആയിട്ട് ഇൻഷുറൻസ് തരാന്ന് പറഞ്ഞു. അപ്പൊ ഇതാണ് സമൂഹം എന്ന് പറയുന്നത്. ഇതിലൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇന്നും വന്നിട്ടുണ്ടാവും, വലിയ ചാൻസൊന്നും ഇല്ല. ഇപ്പോഴും ഈ കമന്റും മെസ്സേജ് ഈ പറഞ്ഞ പോസ്റ്റൊക്കെ ഇടുന്ന പലരും ഒരു ഇരുട്ടിന്റെ മറവിൽ ഇതൊക്കെയാണ് പെമ്പിളരോട് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ. സത്യത്തിൽ അങ്ങേയരൊക്കെ കിട്ടാണ്ട് ഒത്തിരി പെമ്പിളേര് സമൂഹത്തിലുണ്ട്, ഒറ്റയ്ക്ക് പൊരുതുന്നവരുണ്ട്. ഇപ്പൊ ഒത്തിരി പേരെന്നെ വിളിച്ചായിരുന്നു, എന്നെ ഒന്ന് വിളിച്ചുകൂടായിരുന്നു എന്നൊക്കെ ചോദിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു സ്ട്രഗിൾ വരുമ്പോൾ നമ്മൾ ആരെ വിളിക്കാന്നല്ല നമ്മൾ ചിന്തിക്കുന്നത്, ആരിങ്ങോട്ടൊരു കൈ നീട്ടുമെന്ന് നമ്മൾ നോക്കുന്നത്. ഒരു കഴുകൻ കണ്ണുകളോടല്ലാതെ നമ്മളൊരു സഹായത്തിന് വേണ്ടി നമുക്ക് ഇങ്ങോട്ട് ആര് ഒരു തോൾ ചായ്ക്കും എന്നാണ് നമ്മൾ ഒരു പെണ്ണ് ചിന്തിക്കുന്നത്.
ആനിശുവ പറഞ്ഞ വാചകങ്ങൾ നോക്കൂ. കിടക്കാൻ ഒരു കൂരയോ വിശപ്പടക്കാൻ ഒരു നേരത്തെ ഭക്ഷണമോ ഇല്ലാതെ ആത്മഹത്യാ ശ്രമങ്ങൾ നടത്തി എന്ന്.
ഞാന് 18 വയസ്സായപ്പോഴത്തേക്കായിരുന്നു വിവാഹം എന്ന് പറഞ്ഞ ആ സംഭവം നടക്കുന്നത്. അന്ന് ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. ഇപ്പൊ നമുക്ക് കുറച്ച് അറിവുണ്ട്. ഈ വിദ്യാഭ്യാസം അല്ല അറിവിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്. എന്ത് പറയാ, നമുക്കിപ്പോ എത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മുടെ അറിവ് അതല്ല, അത് ഒരു അളവ് പോലെ അറിവല്ല. ഈ 31 വയസ്സിൽ നിൽക്കുമ്പോൾ നമുക്കത് ബാക്ക് ചിന്തിക്കുമ്പോഴത്തേക്ക് നമുക്കത് എന്തുകൊണ്ട് അറിവ് കേടി, എന്തുകൊണ്ട് നമ്മൾ എടുത്തു ചാടി നമുക്ക് മനസ്സിലാവും.
അന്ന് പരാജയപ്പെട്ട ആത്മഹത്യാ ശ്രമങ്ങളാണ് ഇന്നത്തെ ആനിശിവ. പക്ഷേ പരാജയപ്പെട്ട ആത്മഹത്യാ ശ്രമങ്ങൾക്ക് ആനിശിവയെ സഹായിച്ച, കയറിക്കിടക്കാൻ ഒരു ചായ്പെങ്കിലും നൽകിയ ബന്ധു, തന്നെ കേൾക്കാൻ തയ്യാറായ സുഹൃത്തുക്കൾ, കച്ചവടത്തിന് കൂടെ കൂട്ടിയ നല്ല മനുഷ്യർ, അവരൊക്കെ ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഉള്ളിലുള്ള തേങ്ങലുകൾ മനസ്സിലാക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കി അനുഭവസ്ഥയായ ആനിശിവ പറയട്ടെ.
ഞാൻ പോലീസിൽ കയറിയതിന് ശേഷം ഒത്തിരി പേരെ ഞാൻ കാണാറുണ്ട്. അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടതും അങ്ങനെ ഒരു തോളാണ്. അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് കരഞ്ഞാൽ മതി, വേറെ ഒന്നുമില്ല. ഞാൻ എന്നെ വിളിക്കുന്ന പലരും ചെയ്യുന്ന ഒരു ഒറ്റക്കാര അതാണ്, അവർ കരഞ്ഞിട്ട് അവരുടെ സങ്കടം ഒന്ന് തീർക്കും. അതല്ലാണ്ട് വേറൊരു ഒരു ഇതില്ല. ആ കരയാൻ ഒരു കേൾക്കുക, അല്ലെങ്കിൽ അവർ പറഞ്ഞ സങ്കടം കേൾക്കാൻ ഒരു കാത് കൊടുത്താൽ മാത്രം തീരുന്ന പ്രശ്നമാണ് പല പെൺപിള്ളേർക്കുള്ളത്.